പ്രൈസ് ദ ലോർഡ്. ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ആസ്പദമാക്കി നമുക്ക് ഇന്ന് സംസാരിക്കാം. ഒന്ന് യോഹന്നാൻ 1 John 5:11. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവനോ ജീവനില്ല. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട്. ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ പുത്രൻ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് കാണാം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് കാണാം. ഐത്തോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നിത്യത എന്നാണ്. രക്ഷ, ജീവൻ, സമാധാനം, ഇങ്ങനെ ചില വാക്കുകളോട് ചേർത്ത് നിത്യത ഉപയോഗിക്കാവുന്നതാണ്. നിത്യരക്ഷ ദൈവം നമുക്ക് നേടിത്തന്നു. നിത്യ സമാധാനം ദൈവം നമുക്കായി ഒരുക്കിത്തന്നു. ലൈഫ് ഇസ് ഷോർട്ട്, ലിവ് ഫോർ ഇറ്റേണിറ്റി. അതായത് നിത്യജീവൻ, ഈ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ദൈവിക ജീവനാണ്. അറിഞ്ഞോ അറിയാതെയോ സകല മനുഷ്യരും ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. വൈവിധ്യമാർന്ന 2 വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേത് വേണമെങ്കിലും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നമുക്കുണ്ട്. 2 വഴികളിൽ 1-ാമത്തെ വഴി വിശാലമായ വഴിയിലാണ്. 1, വിശാലമായ വഴി. ഈ വഴിയിലൂടെ ഓടുന്നവർ നിയമങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല, അനുസരിക്കേണ്ട കാര്യവുമില്ല. അവരവരുടെ ഇഷ്ടമനുസരിച്ച്, ജഡത്തിൻ്റെ താല്പര്യമനുസരിച്ച് അവർക്ക് ജീവിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാം. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി ഫോർ ടുമോറോ യു ഡൈ എന്ന എപ്പിക്യൂരിയൻ തിയറിയാണ് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ. സകല ലൗകിക സന്തോഷങ്ങളും ആസ്വദിച്ചോടുന്ന ഇവരുടെ ഓട്ടം ചെന്ന് അവസാനിക്കുന്നത് നിത്യനരകത്തിലാണ്. ഉദാഹരണമായി ലൂക്കോസ് 16-ൽ ഒരു ധനവാനെക്കുറിച്ച് കാണാം. 19-ാമത്തെ വാക്യത്തിൽ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി സുഖിച്ച് പുളച്ച് ജീവിച്ച ഒരു ധനികനായിരുന്ന അയാൾ. എന്നാൽ വിശാലമായ വഴിയിലൂടെ ഓടിയ ആ മനുഷ്യൻ്റെ ഓട്ടം ഒരിക്കൽ അവസാനിച്ചു. അതായത് അയാൾ മരിച്ച് അടക്കപ്പെട്ടു. അപ്പോൾ ധനവാൻ എത്തിയത് യാതനാ സ്ഥലത്തായിരുന്നു എന്ന് ലൂക്കോസ് 16:23 നമുക്ക് കാണാവുന്നതാണ്. അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സുഖിച്ചു പുളച്ചു മതിച്ചു നടക്കുന്നവരുടെ അവസാനം നിത്യനരകമാണെന്നുള്ളത് ആരും മറക്കരുത്. 2-ാമതായി ഇടുങ്ങിയ വഴിയാണ്, അഥവാ ഞെരുക്കത്തിൻ്റെ വഴി. ലൂക്കോസ് 16-ൽ തന്നെ 20-23 വാക്യങ്ങളിൽ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിന്ന് നായ്ക്കൾ വ്രണങ്ങൾ നക്കിക്കൊടുത്ത ലാസർ എന്ന ദരിദ്രനായ, ആരും സഹായിക്കാനില്ലാത്ത ഒരു മനുഷ്യനെ കാണാം. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെ ആയിരുന്നു ആ മനുഷ്യൻ്റെ യാത്ര. കഷ്ടത മാത്രം. അയാളും ഒരിക്കൽ തൻ്റെ ഓട്ടം പൂർത്തിയാക്കി തീർത്തു. ആ ഓട്ടം അവസാനിപ്പിക്കേണ്ടതായി വന്നപ്പോൾ, അതായത് അയാളും മരണത്തെ അഭിമുഖീകരിക്കേണ്ടതായി വന്നപ്പോൾ, അദ്ദേഹം ചെന്നെത്തിയതോ പട്ടിണിയോ കണ്ണുനീരോ ഇല്ലാത്ത, വേദനയില്ലാത്ത, നിത്യമായ സന്തോഷമുള്ളിടത്തായിരുന്നു. അതായത് അവിടെ നിത്യജീവനും നിത്യസന്തോഷവും ആ മനുഷ്യന് ലഭ്യമായി. ദൈവവചനത്താൽ ലഭ്യമാകുന്ന പരിശീലനമാണ് ദൈവമക്കളെ ഇടുക്കമുള്ള വഴിയിൽ കൂടി ഓടുവാൻ ശക്തരാക്കുന്നത്. ഈ പരിശീലനം ക്രമേണ നാം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതായത് ആത്മീയ വഴിയിലൂടെ ഓടേണ്ടുന്നവൻ ആ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളതായാലും ആത്മീയ ആഹാരം ഭക്ഷിച്ച് ബലപ്പെട്ട് കഴിഞ്ഞാൽ അവന് നല്ല പരിശീലനം ലഭിക്കുകയും ആ വഴിയിൽ കൂടിയുള്ള ഓട്ടം അവന് ഭംഗിയായി ഓടിത്തീർക്കുവാൻ സാധിക്കുകയും ചെയ്യും. എബ്രായർ 5:12-14 വാക്യങ്ങൾ വായിച്ചാൽ കട്ടിയുള്ള ആഹാരം കഴിക്കേണ്ടുന്നത് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇടുങ്ങിയ വഴിയിൽ കൂടി ഓടേണ്ട ആത്മീയ ഓട്ടക്കാരൻ ആത്മീയ ആഹാരം കഴിക്കുന്നത് പോലെ ആത്മീയ നിയന്ത്രണവും പരിശീലിച്ചിരിക്കണം. ഉദാഹരണമായി, ശിംശോൻ ശക്തനായിരുന്നു, പക്ഷേ ജഡം അവനെ കീഴ്പ്പെടുത്തി. അതിനാൽ ജഡത്തെ കീഴ്പ്പെടുത്തുകയാണ് ആത്മീയ ഓട്ടക്കാരൻ്റെ ആവശ്യം. ആത്മീയ ഓട്ടക്കളത്തിൽ ഓടുന്നവൻ മത്സരം തൻ്റെ കൂടെ ഓടുന്നവരുമായിട്ടല്ല, അവരവരോട് തന്നെയാണ്. നിത്യജീവൻ നേടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഏക പുസ്തകമാണ് ദൈവവചനം. നിത്യജീവൻ നേടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഏക പുസ്തകമാണ് ദൈവവചനം. ഈ പുസ്തകം വായിക്കുന്നവരല്ല, പഠിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അത് പ്രയോജനപ്പെടുത്തുന്നത്. ഇന്നത്തെ വായന ഭാഗമായ 1 യോഹന്നാൻ 5:9-13 ഭാഗങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാമതായി, നിത്യജീവൻ ശാരീരിക ജീവനിൽ നിന്ന് വ്യത്യസ്തമാണ്. ശാരീരിക ജീവൻ എല്ലാ മനുഷ്യർക്കുമുണ്ട്. മഹാന്മാരായ നെഹ്റു, ഗാന്ധിജി ഇവർക്കും ലെനിൻ, സ്റ്റാലിൻ മുതലായ വ്യക്തികൾക്കും എല്ലാം ലോകം ഇന്നും അനുസ്മരിക്കുന്ന മൺമറഞ്ഞ വ്യക്തികളാണ് അവരെങ്കിലും അവർക്കൊക്കെ ശാരീരിക ജീവനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവർക്കാർക്കും ആത്മീക ജീവനില്ല. പുത്രനെക്കുറിച്ച് പിതാവ് പറഞ്ഞ സാക്ഷ്യം സ്വീകരിക്കുന്നവർക്കും മാത്രമേ നിത്യജീവനുള്ളൂ. പുത്രനെക്കുറിച്ച് പിതാവ് പറഞ്ഞ സാക്ഷ്യം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനുള്ളൂ. അതായത് പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല എന്ന് വചനം വ്യക്തമാക്കുന്നു. രണ്ടാമതായി, നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു സ്നേഹിതൻ നമുക്ക് സമ്മാനം തരുന്നു എന്ന് വിചാരിക്കുക. ഈ സമ്മാനം നമുക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അത് നമ്മുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ ദൈവം തരുന്ന ഈ സൗജന്യദാനം, നിത്യജീവൻ എന്ന സൗജന്യദാനം സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുവാൻ നമുക്ക് അധികാരമുണ്ട്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ദൈവം നമ്മെ അറിയിച്ചു. ഇന്നും ആ സുവിശേഷം പലരിൽ കൂടെയും ദൈവം നമ്മെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ദാനം സ്വീകരിച്ച് ദാതാവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. ഈ ദാനം സ്വീകരിച്ച വ്യക്തിയാണ് സക്കായി. സക്കായി യേശുവിനെ ഒരു ഉദാഹരണമായി നമുക്ക് സക്കായിയുടെ ജീവിതത്തെ ഒന്ന് നോക്കാം. സക്കായി യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. യേശു അവനെ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചുമില്ല. എന്നാൽ അവൻ യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായി. മരത്തിൽ കയറിയ അവനെ യേശു കണ്ടു. തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവനെ, തൻ്റെ അടുക്കൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതിനെ അറിയുന്നവനാണ് കർത്താവ്. സക്കായിയെ എന്ന് പേര് ചൊല്ലി അവനെ വിളിച്ചു. അവൻ ബദ്ധപ്പെട്ടിറങ്ങി. അവൻ്റെ വീട്ടിൽ പാർക്കാൻ യേശു ചെല്ലുന്നു എന്ന പ്രത്യാശയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ മരത്തിൽ നിന്ന് സന്തോഷത്തോടെ താഴെ ഇറങ്ങി. ആ വീടിന് രക്ഷ ലഭിച്ചു. എപ്പോൾ? സക്കായി യേശുവിനെ കൈക്കൊണ്ടപ്പോൾ. പ്രിയരെ, ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായി ഉണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിങ്ങൾക്കൊരവസരം ഇന്ന് ലഭിച്ചതാ. സക്കായിയെപ്പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ കൈക്കൊള്ളുമോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകും. യേശുവിനെ കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് നിത്യജീവനും ലഭ്യമാകും. മൂന്നാമതായി, നിത്യജീവൻ ഒരു വർത്തമാനകാല അനുഭവമാണ്. ഒന്ന് യോഹന്നാൻ 5:11, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു എന്ന വാക്ക് ശ്രദ്ധിക്കുക. തന്നു എന്ന വാക്ക് വർത്തമാനകാലമാണ്. ചിലരുടെ ധാരണ നിത്യജീവൻ മരിച്ചു കഴിയുമ്പോഴാണ് തുടങ്ങുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ നിമിഷം നീ നിത്യജീവൻ അവകാശിയാണ്. ക്രൂശിൽ കടന്ന കള്ളൻ യേശുവിനോട് പറഞ്ഞു, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന്. യേശു അവനോട് മറുപടി പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. മരണം സംഭവിക്കും മുമ്പേ നിത്യജീവൻ അവകാശിയാകാത്ത ഒരാൾ ആ നിത്യജീവനെ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മരണം നമ്മെ വേട്ടയാടുന്നതിന് മുമ്പ് നാം നിത്യജീവൻ അവകാശികളാകുവാൻ ആരംഭിച്ചിരിക്കണം. നമ്മുടെ പരിശ്രമം കൊണ്ടോ കർമ്മം കൊണ്ടോ ആരാധനയ്ക്ക് പോയ ആരാധനാ സ്ഥലത്ത് വെച്ചോ അവകാശമാക്കാവുന്നതല്ല നിത്യജീവൻ. ഇത് ദൈവം തന്ന വാഗ്ദത്തമാണ്. ഇത് തരുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശു മാത്രമാണ്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാധനയുടെ മധ്യത്തിൽ നിത്യജീവൻ്റെ അവകാശിയാകുവാൻ കഴിയും. അവകാശിയാകുന്നവൻ അത് ഒരിക്കലും നഷ്ടമാകാതെ നിലനിർത്തുവാനും ശ്രമിക്കണം. നാലാമതായി, നിത്യജീവൻ നഷ്ടമാക്കിയാൽ ആത്മീയ മരണം സംഭവിക്കുന്നു. അതായത്, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നു. യൂദാ യേശുവിൻ്റെ കൂടെ നടന്നു. യേശു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും അവൻ കണ്ടു. യേശുവിൻ്റെ വാക്കുകൾ അവൻ കേട്ടു. പക്ഷേ അവൻ നിത്യജീവൻ നഷ്ടമാക്കി. അവൻ യേശുവിൽ നിന്ന് അകന്നുപോയി. പ്രിയമുള്ളവരെ, നാം യേശുവിൽ നിന്ന് അകരുന്നവരായി തീരാതെ ഈ ലോകത്തിൽ വെച്ച് അവനോട് ചേർന്ന് നടക്കുവാൻ അഭ്യസിക്കുന്നവരായി നമുക്ക് തീരാം. റോമറെട്ടിൻ്റെ 10-13 വരെയുള്ള വാക്യങ്ങളും ഒന്ന് യോഹന്നാൻ 5:12 വായിച്ചാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനി എങ്ങനെ ഈ ആത്മീയ ജീവൻ നിലനിർത്താമെന്നുള്ള 4 വേദവാക്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്നാമതായി, ലോകത്തെ ഉപേക്ഷിക്കണം. ലൂക്കോസ് 18:28-30 വാക്യങ്ങൾ കാണുക. ലൂക്കോസ് 18:28-30. രണ്ടാമത്, ക്രിസ്തുവിൽ വിശ്വസിക്കണം. യോഹന്നാൻ 3:14-16. മൂന്ന്, ആത്മീയ ശുശ്രൂഷയാൽ ആത്മീയ ജീവൻ നിലനിർത്തണം. യോഹന്നാൻ 4:35-36 വാക്യങ്ങൾ. നാലാമതായി, പിതാവിനെയും പുത്രനെയും അറിയുന്നവരായിരിക്കണം. യോഹന്നാൻ 17:3. നിത്യജീവൻ പ്രാപിപ്പാനും പ്രാപിച്ചതിനെ നിലനിർത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയേശുവേ, നിത്യജീവനെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ലോകത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീയ ശുശ്രൂഷ ചെയ്ത് പിതാവിനെയും പുത്രനെയും അറിഞ്ഞു ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ നിത്യജീവൻ നഷ്ടപ്പെടുത്താതെ അത് നിലനിർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ നിത്യജീവൻ നഷ്ടമാക്കിയവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നഷ്ടമാക്കിയത് ഏറ്റവും വിലയുള്ളതാണെന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് യേശുവേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമെന്ന് ആ ക്രൂശിൽ കിടന്ന് കള്ളനെപ്പോലെ യാചിച്ച് യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് നിത്യജീവൻ അവകാശികളാകുവാൻ അവരെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ നിത്യജീവന് അവകാശികളാക്കട്ടെ.